പ്രിയ ദൈവജനമേ, എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് ഞാൻ ദൈവനിയോഗ പ്രകാരം ഒരു സുപ്രധാന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മനുഷ്യരായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണത്. ക്രിസ്തുവിൻ്റെ ന്യായവിധി, അതായത് അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണത്. മനുഷ്യരായ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനുസരിക്കേണ്ടുന്ന നിയമങ്ങൾ ഉണ്ട് അല്ലേ? ആർക്കും തോന്നിയവണ്ണം ജീവിക്കുവാൻ അനുവാദമില്ല. നിയമങ്ങൾ തെറ്റിച്ചാൽ അതിന് ഒരു ശിക്ഷ വച്ചിട്ടുണ്ട്. അതിന് കോടതിയും ന്യായാധിപന്മാരും ഉണ്ട്. ഈ ഭൂമിയിൽ അങ്ങനെയെങ്കിൽ സ്വർഗീയ കോടതിയിൽ എത്ര അധികം. മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവം പരമാധികാരിയാണ്. അവനാണ് ഏറ്റവും മനുഷ്യൻ്റെ മേൽ അധികാരം. അതിനെ മാറ്റിമറിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായത് എല്ലാം അവൻ്റെ ഒറ്റ വാക്കിനാൽ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം എന്നതിന് അവൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളിച്ചുള്ള പുസ്തകമായ ബൈബിളും നമ്മളുടെ പക്കലുണ്ട്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 34:16 ഇപ്രകാരം പറയുന്നു: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിച്ചേർത്തത്. നമുക്ക് ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ. അത് എപ്പോൾ അവസാനിക്കും എന്നത് ആർക്കും അറിയില്ല. സങ്കീർത്തനക്കാരൻ 90:10 ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഈ ഭൂമിയിൽ കുറ്റം ചെയ്താലുള്ള ശിക്ഷ ഇവിടെയുള്ള മാനുഷിക കോടതിക്കാണെങ്കിൽ, സ്വർഗീയ കോടതിയിൽ ഓരോ ആത്മാവിൻ്റെയും ന്യായാധിപൻ കർത്താവും. കാരണം മരണശേഷം മനുഷ്യൻ്റെ ഉള്ളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവ് അവൻ്റേതാകയാൽ അത് മടങ്ങി അവിടെ ചെല്ലും. ആത്മാവിന് മരണമില്ല. പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകും. സെഖര്യാവിൻ്റെ പുസ്തകം 12:1 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് നോക്കുക: ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആത്മാവിൻ്റെ ഉടയവൻ കർത്താവാണ് അല്ലേ? ആത്മാവായ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ആത്മീയ മനുഷ്യൻ നമ്മെപ്പോലിരിക്കും. അതിന് കാണാം, കേൾക്കാം, സംസാരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16:23 വാക്യങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് ആണ്. പുറമേയുള്ള ഉടുപ്പ് ഇവിടെ ഉപേക്ഷിച്ച് അകമേയുള്ള മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ശൂന്യതയാണ്, ഈ ശ്വാസം ഒരു കാറ്റാണ് എന്ന് പറയുന്നവരോടുള്ള ദൂതാണിത്. മരണശേഷം എവിടെ പോകണമെന്നതിനുള്ള തീരുമാനം, അതായത് സ്വർഗത്തിലോ നരകത്തിലോ, അത് നമ്മളാണ് എടുക്കേണ്ടത്. സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും, ആരെയും ഫോഴ്സ് ചെയ്യില്ല. നമ്മുടെ ഈ മരുഭൂയാത്ര അതിനുള്ള ഒരു ഒരുക്കത്തിൻ്റെ നാളുകളാണ്. നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത് ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താനോടാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 6:12 പറയുന്നു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇനി അന്ത്യന്യായവിധിയെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 9:27-28 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. സങ്കീർത്തനം 9:7 വാക്യത്തിൽ: എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. സഭാപ്രസംഗി 11:9 വാക്യത്തിൽ: യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവ ഒക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്കും നടത്തും എന്നറിയുക. വീണ്ടും സങ്കീർത്തനം 50:4 വാക്യത്തിൽ: തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു എന്ന് പറയുന്നു. വെളിപാട് പുസ്തകം 20:12-13 വാക്യങ്ങളിൽ: പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. മുകളിൽ പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്നെല്ലാം ദൈവസന്നിധിയിൽ മനുഷ്യർക്ക് ഒരു ന്യായവിധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സിംഹാസനത്തിലെ ജഡ്ജി ആരാണ് എന്ന് നോക്കാം. മറ്റാരുമല്ല, യേശുക്രിസ്തു തന്നെ. അവനാണല്ലോ ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി ജനിച്ച് ലോക ജനതയുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് എഴുന്നേറ്റവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:22-23 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10:42 വാക്യത്തിൽ: ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. വീണ്ടും വെളിപാട് പുസ്തകം 1:18 വാക്യത്തിൽ: ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് പറയുന്നു. ഇതിൽ നിന്നെല്ലാം ന്യായാധിപൻ കർത്താവ് ആണെന്ന് തെളിയുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7:11 വാക്യവും 2 തിമോത്തിയോസ് 4:1 വാക്യവും കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ന്യായവിധി എന്തിന്, എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12:48 വാക്യത്തിൽ യേശു പറയുന്നു: എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കൊളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3:16-19 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 5:24 എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1:6-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അറിയാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയവിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ കർത്താവിനെയും അവൻ്റെ വചനം അനുസരിക്കാത്തതിനും ഒരു ശിക്ഷാവിധി ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. തന്നെയുമല്ല, ഈ ന്യായവിധി വ്യക്തിപരമാണ്. റോമർക്കെഴുതിയ ലേഖനം 14:12 ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10 പറയുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. വീണ്ടും എഹസ്കേൽ 22:14 ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇനി ഏതിനെല്ലാം ന്യായം വിധിക്കുമെന്ന് നോക്കാം. നമ്മുടെ വാക്കുകൾ, ഹൃദയവിചാരങ്ങൾ, പ്രവൃത്തികൾ, പാപങ്ങൾ, ഇവയെല്ലാം ന്യായവിധി ഉണ്ടാകും. താഴെ പറയുന്ന ബൈബിൾ റെഫറൻസ് ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4:5 ഇപ്രകാരം പറയുന്നു: അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. എഹെസ്കേൽ 11:5 നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. യിരെമ്യാവ് 17:10-11 വാക്യങ്ങളിൽ യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് പറയുന്നു. മലാഖിയുടെ പുസ്തകം 3:5 ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും, ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനിയും മാലാഖി 3:13 നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 12:36 എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 5:22 സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. എഹസ്കേൽ 22:7-15 വാക്യങ്ങളും യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 29:4 നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, മനുഷ്യൻ്റെ രഹസ്യങ്ങളെ ദൈവം അറിയുമോ? അതിൻ്റെ ഉത്തരവും നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:2 മൂടി വച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. സങ്കീർത്തനക്കാരൻ 139:1-7 വാക്യങ്ങളിൽ പറയുകയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3:20 കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകം 12:12 പറയുകയാണ്, നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രയേലൊക്കെയും കാണുകെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. മുൻപറഞ്ഞ വാക്യങ്ങളൊക്കെയും മനുഷ്യൻ്റെ രഹസ്യങ്ങളെ ദൈവം അറിയുന്നു എന്നതിന് തെളിവാണ്. ഇനിയും ദൈവിക കോടതിയിൽ ഇതെങ്ങനെ വിധിക്കപ്പെടുമെന്ന് നമുക്ക് നോക്കാം. വെളിപാട് പുസ്തകം 20:12 മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. ഇവിടെ മരിച്ചവർ എന്നുദ്ദേശിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കളാണ്. വീണ്ടും വെളിപാട് പുസ്തകം 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. വെളിപാട് പുസ്തകം 3:2 പറയുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം 16:27 മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ദൈവീക കോടതിയിലെ വിധി നാം കണ്ടുവല്ലോ. ഒരു കാര്യം കൂടി ഞാൻ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നു, മദ്യപന്മാർ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പോലും വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നത് മദ്യത്തിൽ കൂടിയാണ്. അവരോട് ഒരു വാക്ക് ഞാൻ പറയുന്നതല്ല, വചനത്തിൽ കൂടി. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6:9 അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ദൂഷകന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:19-20 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നു വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വെറിക്കൂത്ത് എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കൂത്ത് കാണുക എന്നതാണ്. ടി വി പരിപാടികൾ സമയം കൊല്ലാനായി കാണുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട സമയം നാം മോഷ്ടിക്കുകയാണ് ഇവിടെ. 1 Petrus എഴുതിയ ലേഖനം 4:3 പറയുന്നു, വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതും മതി. 5 പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയ മക്കളെ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന 3 1 ബൈബിൾ, 2 ജീവപുസ്തകം, 3 സ്മരണയുടെ പുസ്തകം. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. റോമർക്കെഴുതിയ ലേഖനം 2:16, സങ്കീർത്തനം 119:89. ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. 2 ജീവപുസ്തകം, അതായത് വചനം കേട്ട് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കും. അവൻ നിത്യജീവന് അവകാശിയായിത്തീരുന്നു. റഫറൻസ്: വെളിപാട് പുസ്തകം 20:15, ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:20. 3 സ്മരണയുടെ പുസ്തകം, നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണത്. നാം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ പ്രദർശിപ്പിക്കും. ഓടി ഒളിക്കാൻ പറ്റുകയില്ല. റഫറൻസ്: മലാഖിയുടെ പുസ്തകം 3:16, ഹബക്കൂക്ക് 2:11. എന്നെ ശ്രവിക്കുന്ന മക്കളെ, ഇതിൽ നിന്നെല്ലാം ഒരു അന്ത്യന്യായവിധി നമുക്ക് ഉണ്ടെന്നും ന്യായാധിപതി കർത്താവാണെന്നും മനസ്സിലായി. ഇതിൽ ജാതിയോ മതമോ ഇല്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ സർവ ലോക ജനതയ്ക്കും വേണ്ടി. മതം സൃഷ്ടിച്ചത് മനുഷ്യനാണ്, ദൈവമല്ല. ആത്മഭാരത്തോടെ ഞാൻ ഈ വരികൾ കുത്തിക്കുറിക്കുന്നത് സമയ കൂടുതൽ കൊണ്ടല്ല, മറിച്ച് ഇത് മനസ്സിലാക്കുന്ന ഒരാത്മാവെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടെയാണ്. മറുതലിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇവിടെ വെച്ച് തന്നെ ജീവിച്ചിരിക്കുമ്പോഴേ അത് നമുക്ക് നേടാൻ പറ്റൂ. അതിനായി ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കണം. ബൈബിൾ ഇപ്രകാരം പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനം 14:1. യോഹന്നാൻ്റെ സുവിശേഷം 4:13-14 വാക്യങ്ങളിൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുവ കുറവയായിത്തീരും എന്ന് പറഞ്ഞു. സങ്കീർത്തനകാരൻ 103:15 പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. അവസാനമായി വിധിയുടെ തീർപ്പ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപാട് പുസ്തകം 20:15. വീണ്ടും വെളിപാട് പുസ്തകം 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഒന്നാം മരണം ശാരീരിക മരണം, രണ്ടാം മരണം ആത്മീക മരണം. മത്തായി എഴുതിയ സുവിശേഷം 21:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശവിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നു. നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥ തിരുവചനം വ്യക്തമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. 1. ഗന്ധകം. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. സങ്കീർത്തനം 11:6. 2. പുഴുക്കൾ. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. യെശയ്യാവ് 14:11. 3. പുക. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. വെളിപാട് പുസ്തകം 14:11. 3. ഇരുട്ട്. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം 8:12. പ്രിയരെ, നാം നമ്മുടെ വീട്ടിൽ കുറച്ച് കരിയില കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ അതിൻ്റെ പരിസരത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ തീപ്പൊയ്കയിലിട്ടാലോ? മരിക്കുകയില്ല, നിത്യദണ്ഡനമാണ്. അവിടെ നിന്നും കരഞ്ഞ് വിളിക്കാനല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. നാം ചെയ്തത് നാം അനുഭവിക്കുകയാണ്. പ്രിയ സ്നേഹിത, തന്മൂലം പാപ വഴികളെ വിട്ട് അന്ത്യന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. ഈ വിധിയിന്മേൽ യാതൊരു ഭേദഗതിയും വരുത്തുവാൻ അധികാരമുള്ള ഒരു കോടതിയും ഇല്ല. ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്നും ഓടി ഒളിക്കുന്നവരുടെ സ്ഥിതിയും ഇതാണ് കേട്ടോ. നരകത്തിലായിരിക്കും അവരുടെ ശേഷിച്ച ജീവിതം. ഓർത്തുകൊള്ളുക. ഇതിൽ പെടാതിരിക്കുവാനുള്ള വഴി കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. 1 തീമോത്തിയോസ് 1:15. 2. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് ഇരിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. 3. യേശുവിനെ കർത്താവ് എന്ന വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം 10:9-10 വാക്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കും. അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുക. യേശുവിനോട് ചേരാനാണ് സ്നാനം. ഈ പ്രക്രിയയിലൂടെ മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിക്കുന്നു. മരണം വഴിമാറി നാം ജീവനിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർക്കെഴുതിയ ലേഖനം 8:1. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വീണ്ടെടുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17:30 ഇപ്രകാരം പറയുന്നു: നമ്മുടെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അവൻ ഇട്ടുകളയുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ആകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ. 1 John 2:2. 1 Petrus 1:18 ഇങ്ങനെ പറയുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മേൽ പ്രസ്താവിച്ച കാര്യങ്ങളിൽ നിന്നും അന്ത്യന്യായവിധിയെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ലളിതമായിട്ടാണ് കേൾവിക്കാർക്ക് വേണ്ടി ഞാനിത് ദൈവനിയോഗപ്രകാരം ഏറെ ശ്രമകരമായി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ശ്രവിക്കുന്ന അവരെ ദൈവം വിടുവിക്കട്ടെ, നിത്യരക്ഷയ്ക്ക് അവകാശികളാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ എളിയദാസി.